2024 നവംബർ 3 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ജാതിമത വംശീയ ചിന്തകൾ US തെരഞ്ഞെടുപ്പിൽ, അമേരിക്കയിൽ ജാതിയുണ്ടോ? ഡോക്ടർ CA ജോസ്കുട്ടി എഴുതുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ജാതിമത ഘടകങ്ങൾ വളരെ പ്രാധാന്യമുണ്ട്. അവ സൃഷ്ടിക്കുന്ന വിവാദങ്ങളും ചെറുതല്ല. അതിന് പ്രധാന കാരണം ഇന്ത്യൻ ജനതയുടെ സ്വബോധത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് ഇവയെല്ലാം എന്നതാണ്. ജാതിയുടെ മതത്തിന്റെയും അടിസ്ഥാനത്തിൽ നിരവധി പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം ഘടകങ്ങൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമാണ്. അവ അസമമായ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നൊക്കെ പരിശോധിക്കാം. അമേരിക്ക ജാതിയുണ്ടോ എന്ന ചോദ്യം വിചിത്രമായി തോന്നിയേക്കാം. മതബോധത്തിലും ദേശീയതയിലും വിവിധങ്ങളായ വംശീയതകളിലും അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്വബോധം അമേരിക്കയിൽ ശക്തമാണ്. ലോകത്തെ ഏറ്റവും അധികം കുടിയേറ്റക്കാരുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കൻ ജനതയുടെ 14.4% വരും കുടിയേറ്റക്കാരുടെ സംഖ്യ. ഇവരെല്ലാം വിവിധ വംശീയതകളിലും ദേശീയതയിലും പെടുന്നവരാണ്. വംശീയതകളുടെ സമ്മേളനം യൂറോപ്പിൽ നിന്ന് കുടിയേറിയ വെള്ളക്കാരാണ്. അമേരിക്കൻ ജനസംഖ്യയിൽ ഏകദേശം 61% കറുത്ത വർഗക്കാർ, 12% വിവിധ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിസ്പാനിക്കുകൾ എന്നറിയപ്പെടുന്നവർ, 10% ഏഷ്യൻ അമേരിക്കൻ വംശജർ, 6% യഥാർത്ഥ അമേരിക്കക്കാർ എന്ന് പറയാവുന്ന റെഡ് ഇന്ത്യൻ വിഭാഗം, 1%, മറ്റുള്ളവർ ഏകദേശം 10%. ഇതിന്റെ ആകെത്തുകയാണ് അമേരിക്കൻ ജനത. ഇവർക്കെല്ലാം ഇവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഉണ്ട്. അമേരിക്കൻ ജനസംഖ്യയുടെ 1.5% വരുന്ന ഇന്ത്യൻ അമേരിക്കൻസിന് അവരുടേതായ സ്വബോധം ഉണ്ട്. ഉദാഹരണത്തിന്, അമേരിക്കയിൽ ഇന്ത്യക്കാർ വസിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം ദീപാവലി ആഘോഷിച്ചിരുന്നു. മലയാളി ഇന്ത്യക്കാർ അമേരിക്കയിൽ ഓണം ആഘോഷിക്കുന്ന വാർത്തകൾ നമുക്ക് പരിചിതമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് ഇവരുടെ രാഷ്ട്രീയം. ഈ വിഭാഗങ്ങളിലെല്ലാം അവരുടെ സ്വബോധത്തെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. ഇവരെ പിന്തുണ ഉറപ്പാക്കാൻ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നന്നായി പരിശ്രമിക്കും. തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടുന്ന പല വിഷയങ്ങളും ഇവരുടെ വംശീയതയിലും ദേശീയതയിലും അധിഷ്ഠിതമാണ്. മേക്ക് അമേരിക്ക വൈറ്റ് എഗെയിൻ. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിന്റെ പ്രചാരണം പ്രധാനമായും വെള്ളക്കാരായ അമേരിക്കക്കാരെ ലക്ഷ്യമിട്ടാണ്. മാഗ അഥവാ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന പ്രചാരണം യഥാർത്ഥത്തിൽ മേക്ക് അമേരിക്ക വൈറ്റ് എഗെയിൻ എന്നാണ് വായിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായ കുടിയേറ്റം വെള്ളക്കാരുടെ പിന്തുണ ലക്ഷ്യമിട്ടാണ് നടത്തുന്നത്. വെള്ളക്കാരിൽ ഭൂരിപക്ഷം ട്രംപിനെ പിന്തുണയ്ക്കുന്നവരാണ്. അതിൽ തന്നെ വെള്ളക്കാരായ വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളാണ് റിപ്പബ്ലിക്കൻ പാർട്ടി വോട്ടർമാരിൽ ഏറെയും. അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രബല ജനവിഭാഗമാണ് ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് വിളിക്കപ്പെടുന്ന കറുത്ത വർഗക്കാർ. ഇവരിൽ ഏറെയും ചരിത്രപരമായ ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണയ്ക്കുന്നവരാണ്. ഇക്കൂട്ടരിൽ ട്രംപിന് പിന്തുണ ഏറുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. പഴയകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ ട്രംപിന് ഇവരുടെ 20% വരെ വോട്ട് കിട്ടാമെന്നാണ് ചില പഠനങ്ങൾ കാണിക്കുന്നത്. വിവിധ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിസ്പാനിക്കുകൾ ചരിത്രപരമായി 60%-ലേറെ ഡെമോക്രാറ്റിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇത്തവണ ഇവർക്കിടയിൽ ട്രംപ് നേരിയ നേട്ടമുണ്ടാക്കുന്നതായി കാണാം. 60% ഏഷ്യൻ അമേരിക്കൻസും സാധാരണഗതിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അനുയായികളാണ്. ഇന്ത്യക്കാരായിട്ടുള്ള അമേരിക്കക്കാരും പരമ്പരാഗതമായി ഡെമോക്രാറ്റിക് പാർട്ടി ആനുകൂലികളാണ്. ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഇന്ത്യൻ അമേരിക്കൻ ആറ്റിറ്റ്യൂഡ് സർവേ പ്രകാരം 10-ൽ 6 ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരും കമല ഹാരിസിന് വോട്ട് ചെയ്യാനാണ് സാധ്യത. കമല ഹാരിസ് ഇന്ത്യൻ വംശജി ആയത് കുറെ ഇന്ത്യക്കാരുടെ വോട്ടിംഗിനെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് അമേരിക്കൻസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് സാധാരണ വോട്ട് ചെയ്യാറുള്ളത്. സ്വാധീനങ്ങൾ ഇങ്ങനെ. എന്താണ് ഈ വിഭാഗങ്ങൾ ഇപ്രകാരം വോട്ട് ചെയ്യുവാനും രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കാനും ഉള്ള കാരണമെന്ന് അറിയേണ്ടതുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു യാദസ്ഥിക കക്ഷിയാണ്. അതുകൊണ്ട് ആണ് വെള്ളക്കാരായ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ അവർക്ക് പിന്തുണയുള്ളത്. എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലിബറൽ ആശയങ്ങളാണ് വിദേശങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവർക്ക് അവരുടെ സ്വബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും കൂടുതലായി നൽകുന്നത്. അതുകൊണ്ട് ഇവർ പരമ്പരാഗതമായി ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇരു പാർട്ടികളും എല്ലാ വിഭാഗങ്ങളെയും സ്വാധീനിക്കുവാൻ ശ്രമിക്കും. ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിൽ വിവിധ ദേശീയ വംശീയ വിഭാഗങ്ങൾ വളരെ ശക്തമാണ്. ഇക്കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിൽ നടന്ന ട്രംപ് റാലിയിൽ കൊമേഡിയൻ ഹിൻ കിഫ പ്യൂട്ടോ റിക്കോയെക്കുറിച്ച് നടത്തിയ മാലിന്യ പരാമർശം ഹിസ്പാനിക് വോട്ടർമാരെ ട്രംപിന് എതിരാക്കുമെന്ന് ഭയപ്പെടുന്നു. അതായത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് അറിഞ്ഞതും അറിയാതെയും വംശീയ പരാമർശങ്ങൾ. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വംശീയ അധിക്ഷേപങ്ങൾ കൊണ്ട് നിറഞ്ഞവയാണ്. ഇത് അറിയാതെ സംഭവിക്കുന്നതല്ല, മറിച്ച് വെള്ളക്കാരായ വോട്ടർമാരെ സ്വാധീനിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ചുരുക്കത്തിൽ, വംശീയ മതബോധം അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ഘടകമാണ്. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഇവർക്ക് നിർണായക സ്വാധീനം ഉണ്ടാകാനും നിർണായകം. ഇലക്ട്രൽ കോളേജ് വോട്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഇലക്ട്രൽ കോളേജ് വോട്ടിന് വളരെ പ്രത്യേകതയുണ്ട്. ഇലക്ട്രൽ കോളേജിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ആവുക. അതായത് കൂടുതൽ ജനകീയ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി പ്രസിഡന്റ് ആകണമെന്ന് ഇല്ല. 2016 തെരഞ്ഞെടുപ്പിൽ ഹിലാരി ക്ലിന്റൺ ട്രംപിനേക്കാൾ 2,000,000 അധികം വോട്ട് ലഭിച്ചിരുന്നു. എന്നാൽ ഇലക്ട്രൽ കോളേജ് വോട്ട് കുറഞ്ഞതിനാൽ വിജയിച്ചില്ല. അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റും വോട്ട് ചെയ്യുന്നത് ഇലക്ട്രൽ കോളേജ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാനാണ്. ഇവരാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഓരോ സംസ്ഥാനത്തും ഭൂരിപക്ഷം വോട്ട് കിട്ടുന്നവർക്ക് ആ സംസ്ഥാനത്തെ എല്ലാ ഇലക്ട്രൽ കോളേജ് അംഗങ്ങളെയും ലഭിക്കും. ഇലക്ട്രൽ കോളേജ് അംഗങ്ങളുടെ എണ്ണം ഓരോ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും ഈസി അംഗങ്ങൾ ഉള്ള സംസ്ഥാനങ്ങൾ കാലിഫോർണിയ, ടെക്സസ്, ഫ്ലോറിഡ എന്നിവയാണ്. ചില സംസ്ഥാനങ്ങളിൽ 3 അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. ആകെ 538 അംഗങ്ങളാണ് ഇലക്ട്രൽ കോളേജിൽ. ഇതിൽ 270 കിട്ടുന്ന ആൾ പ്രസിഡന്റാകും. ഇലക്ട്രൽ കോളേജ് ഫലം ടൈ ആയാൽ ജനപ്രതിനിധി സഭയാണ് തിരഞ്ഞെടുക്കുക. 5 നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുക 2025 ജനുവരി 20 ആണ്.